സർവശക്തനായ ദൈവത്തെക്കുറിച്ച് ഓർക്കുന്നത് താങ്കൾക്ക് ഭീതി ഉളവാക്കുന്ന കാര്യമാണോ അതോ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണോ? ഭയമുണ്ടാകുവാൻ സാധ്യതയുണ്ട്, കാരണം എൻ്റെ കുറവുകളും കുറ്റങ്ങളും എൻ്റെ ജീവിതത്തിലെ തെറ്റുകളുമൊക്കെ ദൈവം മനസ്സിലാക്കുമല്ലോ എന്ന ഭയം. സന്തോഷമുണ്ടാക്കുവാൻ തീർച്ചയായിട്ടും പല മാർഗങ്ങളുണ്ട്. ഒന്ന്, എൻ്റെ ഏകാന്തതയിൽ എന്നോട് കൂടെയിരിക്കുന്ന ഒരു ദൈവം എന്ന ചിന്ത. അപ്പോൾ അത് എല്ലാ സമയത്തും എന്നെ സന്തോഷത്തിലേക്ക് നയിക്കുന്ന ഒരു ചിന്തയാക്കുവാൻ എങ്ങനെ സാധിക്കും? നമുക്കൊരുമിച്ച് ഇന്ന് 139-ാം സങ്കീർത്തനം പഠിക്കാം. വളരെ പരിചിതമായിട്ടുള്ള ഒരു സങ്കീർത്തനമില്ലേ? ദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളെ സ്തുതിക്കുന്നൊരു ഗീതമാണ് ഈ 139-ാം സങ്കീർത്തനം. സംഗീത പ്രമാണിക്ക് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം എന്നാണ് ഇതിൻ്റെ തലക്കെട്ട്. സൃഷ്ടിയുമായുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളെ വെളിപ്പെടുത്തുന്ന ഉപദേശപരമായ ഒരു സങ്കീർത്തനമാണിത്. ദൈവത്തിൻ്റെ സർവജ്ഞാനം, സർവശക്തി, സർവവ്യാപിത്വം എന്നീ ഗുണങ്ങൾ ഇതിൽ വെളിപ്പെടുത്തുന്നു. ദൈവം സകലവും അറിയുന്നു, അവൻ സർവജ്ഞാനിയാണ്. ദൈവം എല്ലായിടത്തും സന്നിഹിതനായിരിക്കുന്നു, അതായത് ദൈവം സർവവ്യാപിയാകുന്നു. ദൈവത്തിന് സകലവും ചെയ്യുവാനുള്ള ശക്തിയുണ്ട്, അവൻ സർവശക്തനാണ്. താൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്യുവാനുള്ള ശക്തി ദൈവത്തിനുണ്ട് എന്ന്. എന്നാൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വാസ്തവം. കഴിവില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അത് ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അത് ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ചേരുന്നതല്ല. നമ്മുടെ ചില പ്രശ്നങ്ങൾക്ക് ഈ സങ്കീർത്തനം തീർച്ചയായും ഉത്തരം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആദ്യത്തെ 6 വാക്യങ്ങളിൽ നാം കാണുന്നത് ദൈവത്തിൻ്റെ സർവജ്ഞാനത്തെക്കുറിച്ചാണ്. 1 വാക്യം, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ സർവജ്ഞാനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവിടുന്ന് നമ്മെ അറിയുന്നു. അവിടുന്ന് ഏറ്റവും വലിയ മനഃശാസ്ത്ര വിദഗ്ധനാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം എന്തുകൊണ്ട് ദൈവത്തോട് തുറന്നു പറയുകയില്ല? അവൻ ഏതായാലും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. അതുകൊണ്ട് താങ്കൾ അവയെ ദൈവത്തോട് തുറന്നു പറയുന്നതാണ് നല്ലത്. താങ്കൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതെല്ലാം തന്നെ മനഃശാസ്ത്രജ്ഞനോട് പറഞ്ഞാൽ തന്നെയും അയാൾ താങ്കളെ പൂർണ്ണമായി അറിയുകയില്ല. എന്നാൽ ദൈവം താങ്കളെ പൂർണ്ണമായും അറിയുന്നു, മുഴുവനായും അറിയുന്നു. അതിൻ്റെ വിശദീകരണം ഒന്ന് നോക്കിക്കേ. 2 മുതലുള്ള വാക്യങ്ങൾ, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നിന്റെ നാവിന്മേലുള്ള ആ വാക്ക് പോലും, ഒരുപക്ഷെ നിങ്ങളൊരു വലിയ ശബ്ദം ചെയ്യുവാൻ ആഗ്രഹിച്ചിരിക്കാം, എന്നാൽ ആരുടെയോ സാന്നിധ്യം കൊണ്ട് നിങ്ങളത് ഉച്ചരിച്ചില്ല. താങ്കളുടെ നാവിന്മേൽ ദൈവം അത് കണ്ടു. ദൈവം സകലതും അറിയുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. ദൈവമേ, നീ സകലവും അറിയുന്നു. ഞാൻ ഇരിക്കുന്നത്, എഴുന്നേൽക്കുന്നത്, എൻ്റെ നിരൂപണം, എൻ്റെ നടപ്പ്, ഇതൊക്കെ നീ നേരത്തെ തന്നെ അറിയുന്നു. 5-6 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നീ മുമ്പും പിമ്പും എന്നെ അടച്ചു, നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, അത് എനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. ദൈവത്തിന് അത് എങ്ങനെ ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം, എനിക്കറിയില്ല. സങ്കീർത്തനക്കാരനും അത് അറിയില്ല എന്നാണ് അവൻ പറയുന്നത്. കാരണം ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, അതെനിക്ക് ഗ്രഹിച്ചു കൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ സകലവും അറിയുവാനുള്ള കഴിവ് അഥവാ അവൻ്റെ സർവജ്ഞാനം നമ്മെ ഭീതിപ്പെടുത്തുകയല്ല, ആശ്വസിപ്പിക്കുകയാണ് വേണ്ടത്. അവിടെ നിന്നെ രക്ഷിച്ചു എങ്കിലും അവിടെ നിന്നെ അറിയുന്നു. അതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. ചില ആളുകളെ താങ്കൾ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യും, എന്നാൽ ചില കാര്യത്തിൽ അവർ താങ്കളെ നിരാശപ്പെടുത്തും. താങ്കൾക്ക് അവരെ അറിയാമെന്നാണ് താങ്കൾ ചിന്തിച്ചിരുന്നത്, എന്നാൽ വാസ്തവത്തിൽ താങ്കൾ അവരെ അറിഞ്ഞിരുന്നില്ല. ദൈവം നമ്മെ അറിയുന്നു, അവൻ നമ്മെ രക്ഷിക്കുന്നു. അതെത്ര മനോഹരമായ കാര്യമാണ്. ദൈവം ദാവീദിനെ അറിഞ്ഞു. ദാവീദ് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. എന്നാൽ ദാവീദിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് നമുക്കറിയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ദൈവത്തിനറിയാമായിരുന്നു. ദൈവത്തിന് ദാവീദിൻ്റെ ഹൃദയത്തെ കാണുവാൻ കഴിയുമായിരുന്നു. പരാജയപ്പെട്ട വിശ്വാസത്തിൻ്റെ അടിത്തട്ടിൽ ഒരിക്കലും തോൽക്കാത്ത വിശ്വാസമുണ്ടായിരുന്നു എന്നവനറിയാമായിരുന്നു. ഞാൻ വീണ്ടും പറയട്ടെ, പരാജയപ്പെട്ട വിശ്വാസത്തിൻ്റെ അടിത്തട്ടിൽ ഒരിക്കലും തോൽക്കാത്ത വിശ്വാസം. ശിമോൻ പത്രോസ് എന്താണ് ചെയ്യുവാൻ പോകുന്നതെന്ന് കർത്താവിന് അറിയാമായിരുന്നു. യൂദ തന്നെ ഒറ്റിക്കൊടുക്കുമെന്നും കർത്താവിന് അറിയാമായിരുന്നു. നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയില്ലെങ്കിലും ദൈവത്തിന് സകലവും അറിയുവാൻ കഴിയും. അതാണ് ദൈവത്തിൻ്റെ സർവജ്ഞാനം. ദൈവം സർവജ്ഞാനിയാണ്. രണ്ടാമതായി, ദൈവം സർവവ്യാപിയാണ്. നമുക്ക് ദൈവത്തിൻ്റെ സർവവ്യാപിത്വത്തെക്കുറിച്ച് ചിന്തിക്കാം. നിങ്ങൾ എവിടെ പോയി നിന്നിരുന്നാലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ നിങ്ങൾക്ക് കഴിയില്ല. 7-8 വാക്യങ്ങൾ നോക്കിക്കേ. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. കാണപ്പെടാത്തതും അറിയപ്പെടാത്തതുമായ സ്ഥലമാണ് ഈ പാതാളം. നരകം അല്ല അത്. ദൈവം അവിടെയുണ്ട്. നിങ്ങൾ എവിടെ പോയാലും ദൈവം അവിടെയുണ്ട്. തൂണിലും തുരുമ്പിലും ദൈവമുണ്ട് എന്നുള്ള പഠിപ്പീരല്ലിത്. വ്യക്തികളോട് ചേർന്നിരിക്കുന്ന ദൈവം. 9 വാക്യം നോക്കിക്കേ. ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ. നിങ്ങൾ ചന്ദ്രനിൽ പോയാലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് അകന്നിരിക്കുവാൻ സാധിക്കില്ല. ആദ്യമേ ചന്ദ്രനിൽ പോയ ബാഹ്യാകാശ യാത്രികർ ക്രിസ്മസ് കാലത്ത് അവർ ഉൽപ്പത്തി പുസ്തകത്തിലെ 1 വായിച്ചു എന്നത് എത്ര മനോഹരമായ കാര്യമാണ്. അതേ സുഹൃത്തെ, താങ്കൾ ചന്ദ്രനിൽ ചെന്നാലും ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുകയില്ല. ഇനിയും മറ്റൊരു ഗോളത്തിൽ പോയാലും ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുവാൻ സാധിക്കില്ല. 10-12 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കേ. അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലം കൈ എന്നെ പിടിക്കും. ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കുകയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. നാം നമ്മുടെ പാപങ്ങളെ വിശദമായി ദൈവത്തോട് ഏറ്റുപറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിലർ ചോദിക്കും. പറയേണ്ടത് ആവശ്യമാണ്. കാരണം ഏതായാലും ദൈവം സകലവും മുമ്പേ അറിഞ്ഞിരിക്കുകയാണ്. താങ്കൾ ആ തെറ്റ് ചെയ്തപ്പോൾ അവൻ അറിയുകയും കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് താങ്കളും ആ വിഷയത്തിൽ യോജിപ്പിലെത്തുന്നതാണ് നല്ലത്. അതിനെ പാപമായി താങ്കളും കണക്കാക്കുന്നു എന്ന് ദൈവം അറിയുവാനിടയാകട്ടെ. പ്രിയ സുഹൃത്തെ, താങ്കളുടെ പാപത്തെ ഏറ്റുപറയുക എന്നാൽ ദൈവവുമായി യോജിപ്പിലെത്തുക എന്നാണ് അർത്ഥം. ദൈവം പറയുന്നു അത് പാപമാകുന്നുവെന്ന്. താങ്കളും ദൈവത്തോടൊപ്പം അത് പാപമാണെന്ന് സമ്മതിക്കുക എത്രേ ചെയ്യുന്നത്, ഇല്ലേ? 13 വാക്യത്തിൽ, നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. നാം ഗർഭപാത്രത്തിൽ ഉരുവായ സമയം മുതൽ ഈ ജീവിതത്തിൽ നാം ഒരിക്കലും ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നില്ല. അടുത്ത വാക്യത്തിൽ ഈ കാര്യം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. 14 വാക്യം, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ദൈവം എല്ലായിടത്തും ഉണ്ട്. നിരന്തരമായി ദൈവം ശ്രദ്ധിക്കുന്ന അത്ഭുതകരമായ സൃഷ്ടിയാണ് മനുഷ്യൻ. 15-16 വാക്യങ്ങളിൽ നാം കാണുന്നത്, ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ണാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതെ ഇരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ശരീരം രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ താനൊരു വ്യക്തിയായിരുന്നു എന്ന് ദാവീദ് പറയുന്നു. ഗർഭപാത്രത്തിൽ ഉരുവായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവനൊരു വ്യക്തിയായിരുന്നു. ശരീരത്തിൻ്റെ അവയവങ്ങൾ നിർമ്മിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ താനൊരു വ്യക്തിയായിരുന്നു എന്നത്രേ ദാവീദ് പറയുന്നത്. ഗർഭധാരണം നടക്കുമ്പോൾ തന്നെ വ്യക്തിത്വം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം തൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യം ഇതത്രേ. ദൈവം സർവശക്തനാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം നോക്കിക്കേ. 17-18 വാക്യങ്ങൾ, ദൈവമേ നിന്റെ വിചാരങ്ങൾ എത്ര ഘനമായവ, അവയുടെ ആകത്തുകയും എത്ര വലിയത്, അവ എണ്ണിയാൽ മണലിനേക്കാൾ അധികം. ഞാൻ ഉണരുമ്പോൾ ഇനിയും ഞാൻ നിന്റെ അടുക്കലിരിക്കുന്നു. അതേ സുഹൃത്തെ, ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നമ്മെ സ്നേഹിക്കുന്നവനായ ദൈവം സർവശക്തനാണ്. നമ്മെ നാം ആയിരിക്കുന്നത് പോലെ കാണുന്ന, എല്ലായ്പ്പോഴും നമ്മോട് കൂടെ ഇരിക്കുന്ന നമ്മുടെ ദൈവം നമ്മുടെ സകല ആവശ്യങ്ങളും തൻ്റെ ഹിതത്തിനനുസരിച്ച് നിർവഹിച്ചു തരുവാൻ കഴിവുള്ളവനാണ്. നമുക്കൊക്കെ നല്ല ഹിതങ്ങളുണ്ട്, പക്ഷേ ചെയ്യാൻ കഴിയില്ല. എന്നാൽ ദൈവത്തിന് തൻ്റെ ഹിതത്തിനനുസരിച്ച് എന്തും ചെയ്യുവാൻ കഴിവുള്ളവനാണ്, സർവശക്തനാണ്. 19-ാം വാക്യം നോക്കിക്കേ, ദൈവമേ നീ ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ കൊള്ളായിരുന്നു, രക്തബാധകന്മാരെ എന്നെ വിട്ടുപോകുവിൻ. ഈ സങ്കീർത്തനത്തിൽ നീതിമാനെക്കുറിച്ചും അതെ ദൈവഭക്തനായ മനുഷ്യനെക്കുറിച്ചും ദുഷ്ടനെക്കുറിച്ചും സൂചിപ്പിച്ചിട്ടുണ്ട്. ഒടുവിലത്തെ 6 വാക്യങ്ങൾ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചാണ് പറയുന്നത്. താൻ ദുഷ്ടനെ ന്യായം വിധിക്കുമെന്നും തനിക്കുള്ളവരുടെ പ്രാർത്ഥന കേൾക്കുമെന്നും ദൈവം പറയുന്നു. ദൈവം സകലവും അറിയുന്നവനും സർവശക്തനും എല്ലായിടത്തും സന്നിഹിതനുമായിരിക്കിയാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒടുവിലത്തെ വാക്യങ്ങൾ ഇപ്രകാരമാണ്, അവർ ദ്രോഹമായി നിന്നെക്കുറിച്ച് സംസാരിക്കുന്നു, നിന്റെ ശത്രുക്കൾ നിന്റെ നാമം വൃഥാ എടുക്കുന്നു. യഹോവേ, നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കേണ്ടതല്ലയോ? നിന്നോട് എതിർത്തു നിൽക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ? ഞാൻ പൂർണ്ണ ദ്വേഷത്തോടെ അവരെ ദ്വേഷിക്കുന്നു, അവരെ എൻ്റെ ശത്രുക്കളായി എണ്ണുന്നു. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. എത്ര മനോഹരമായ പ്രാർത്ഥനയില്ലേ! നാം ഓരോരുത്തരും ഇങ്ങനെയൊരു പ്രാർത്ഥനയോടുകൂടെ മുൻപോട്ട് പോകുമെങ്കിൽ ഓരോ ദിവസവും എത്ര അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുമെന്നറിയാമോ? ദൈവമേ, നീ എന്നെ നോക്കുമ്പോൾ, നീ എന്നെ കാണുമ്പോൾ, നീ എന്നോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ നിനക്ക് സന്തോഷം നൽകുന്ന ഒരു വ്യക്തിയായി, നിന്നെ പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാൻ നീ എന്നെ സഹായിക്കണമേ. ദൈവം നമ്മെ കാണുന്നത് എല്ലായ്പ്പോഴുമാണ്, അവൻ നമ്മോട് കൂടെ ഇരിക്കുന്നത് എപ്പോഴുമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം തന്നെ എത്ര അനുഗ്രഹിക്കപ്പെടും. ആരും എന്നെ കാണുന്നില്ല, ആരും എന്നെ അറിയുന്നില്ല, ഞാൻ ചെയ്യുന്നത് ആരും അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ദൈവപൈതലാകുന്നു താങ്കളെങ്കിൽ, ഞാൻ പറയട്ടെ, താങ്കളോട് കൂടെ ഇരിക്കുന്ന, താങ്കളെ കാണുന്ന, താങ്കളെ അംഗീകരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് എത്രയോ സന്തോഷകരമായ വസ്തുതയാണ്. അവിടുന്ന് സർവശക്തനാണ്. അവിടുത്തെ ഹിതപ്രകാരം നിങ്ങളുടെ ജീവിതത്തിലെല്ലാം നന്മയ്ക്കായി ചെയ്തു തരുവാൻ അവിടുന്ന് കഴിവുള്ളവനാണ്. ഇനിയും 140-ാം സങ്കീർത്തനത്തിലേക്ക് നാം വരികയാണ്. ദുഷ്ടമനുഷ്യരിൽ നിന്നുള്ള വിടുതലിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഈ 140-ാം സങ്കീർത്തനത്തിലെ വിഷയം. ഈ സങ്കീർത്തനത്തിന് ഇതിനു മുൻപ് പഠിച്ച 139-ാം സങ്കീർത്തനവുമായി പ്രത്യക്ഷമായി യാതൊരു ബന്ധവുമില്ല. അന്ത്യദിനങ്ങളിൽ ഇസ്രായേലിലെ വിശ്വസ്ത ശേഷിപ്പ് എതിർ ക്രിസ്തുവിനെ അഭിമുഖീകരിക്കുന്ന ചിത്രമാണ് പ്രവചനപരമായി ഈ സങ്കീർത്തനം വരച്ചു കാണിക്കുന്നത്. ഇത് ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ദുഷ്ടമനുഷ്യർ തൻ്റെ ചുറ്റിലുമുള്ളത് കൊണ്ട് സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഈ സമയം ദാവീദ് എന്തോ സമ്മർദ്ദത്തിൽ കഴിയുകയായിരുന്നു. അത് ശൗലിൽ നിന്നുള്ള പ്രയാസങ്ങളായിരുന്നു എന്ന് കണക്കാക്കാൻ സാധിക്കും. ഇന്ന് എനിക്ക് നിങ്ങൾക്കും ഈ സങ്കീർത്തനം പ്രായോഗികമായ ഒന്നാണ്. നമ്മിൽ പലർക്കും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ കഴിയും എന്നെനിക്കറിയാം. 1-ാം വാക്യത്തിൽ നാം കാണുന്നു, യഹോവേ ദുഷ്ടമനുഷ്യൻ്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച് സാഹസക്കാരൻ്റെ പക്കൽ നിന്ന് എന്നെ പാലിക്കണമേ. ഈ വാക്യത്തിൽ എതിർ ക്രിസ്തുവിൻ്റെ ഒരു സ്ഥാനപ്പേര് കാണുവാൻ കഴിയും. അവനെ ദുഷ്ടമനുഷ്യൻ എന്നും സാഹസക്കാരനെന്നും വിളിച്ചിരിക്കുന്നു. എന്നാൽ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് അനേക എതിർ ക്രിസ്തുക്കൾ ഉണ്ടെന്നാണ്. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു, എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കിയാൽ അന്ത്യനാഴികയാകുന്നു എന്ന് നമുക്കറിയാം. നമ്മിൽ പലരും ദുഷ്ടമനുഷ്യരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നത്ര ഞാൻ കരുതുന്നത്. ഈ ദുഷ്ടമനുഷ്യരിൽ നിന്ന് വിടുതലും സംരക്ഷണവും ലഭിക്കേണ്ടതിനായിട്ടാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഇതായിരിക്കണം, ദൈവമേ ദുഷ്ടമനുഷ്യൻ്റെ ശക്തിയിലോ സ്വാധീനത്തിലോ വീണുപോകാതെ എന്നെ കാത്തുകൊള്ളണമേ എന്ന്. 2-3 വാക്യങ്ങളിൽ അവർ ഹൃദയത്തിൽ അനർത്ഥങ്ങൾ നിരൂപിക്കുന്നു, അവർ ഇടവിടാതെ യുദ്ധത്തിന് കൂട്ടം കൂടുന്നു, അവർ സർപ്പം പോലെ തങ്ങളുടെ നാവുകളെ കൂർപ്പിക്കുന്നു, അവരുടെ അധരങ്ങൾക്ക് കീഴെ അണലിവിഷമുണ്ട്. ഇതേ വിധത്തിൽ മനുഷ്യജാതിയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തോലൻ റോമലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-18 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. മനുഷ്യർക്ക് വിഷം നിറഞ്ഞ നാവുകളുണ്ട്. ഒരു അണുബോംബിനെ പോലെയുള്ള നശീകരണ ശക്തി നാവിനുണ്ട്. ഒരു മനുഷ്യൻ്റെ മാന്യതയെ നശിപ്പിക്കുന്നതിനും അവൻ്റെ ജീവിതത്തെ അന്ധകാരപൂർണമാക്കുന്നതിനും അതിന് കഴിവുണ്ട്. 4-ാം വാക്യം നോക്കിക്കാതെ, യഹോവെ, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് എന്നെ കാക്കണമേ, സാഹസക്കാരന്റെ പക്കൽ നിന്ന് എന്നെ പാലിക്കണമേ. അവർ എൻ്റെ കാലടികളെ മറിച്ചു കളവാൻ ഭാവിക്കുന്നു. ഇത് ദാവീദിന്റെ പ്രാർത്ഥനയാണ്. മഹാപീഡനകാലത്ത് ഇസ്രായേലിലെ ശേഷിപ്പ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും അത്രേ ഇത്. കൃപയുടെ ഈ കാലയളവിൽ ഒരു വിശ്വാസി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയല്ല ഇത്. മഹാപീഡനത്തിലായിരിക്കുകയും ന്യായപ്രമാണത്തിന് കീഴായിരിക്കുകയും ചെയ്ത ജനം ദൈവിക ന്യായവിധിക്കായും ദൈവക്രോധത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കാതിരിക്കാൻ യാതൊരു കാരണവുമില്ല. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, യഹോവയെ ദുഷ്ടന്റെ ആഗ്രഹങ്ങളെ നൽകരുതേ, നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് അവൻ്റെ ദുരുപായം സാധിപ്പിക്കുകയും അരുതേ. എന്നെ വളഞ്ഞിരിക്കുന്നവരുടെ തലയോ അവരുടെ അധരങ്ങളുടെ ദ്രോഹം അവരെ മൂടിക്കളയട്ടെ. തീക്കനൽ അവരുടെ മേൽ വീഴട്ടെ, അവനവരെ തീയിലും എഴുന്നേൽക്കാതെ വണ്ണം കുഴിയിലും ഇട്ടുകളയട്ടെ. ദുഷ്ടമനുഷ്യനായ എതിർ ക്രിസ്തുവിനെതിരായിട്ടാണ് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു വിശ്വാസി ഈ വിധത്തിലല്ല പ്രാർത്ഥിക്കേണ്ടത്. മറിച്ച് നാം റോമാലേഖനം 12:19-21 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന ആ നിർദ്ദേശമാണ് അനുസരിക്കേണ്ടത്. അവിടെ നാം കാണുന്നത്, പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിനിടം കൊടുപ്പിൻ. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. തിന്മയോടെ തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. വേറെ വിധത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ പകയുള്ളവരായി തീരരുത് എന്നർത്ഥം. ശത്രുതയും പ്രതികാര ചിന്തയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത് ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്. അത് താങ്കളെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് അകറ്റിക്കളയും. ദൈവം കാര്യങ്ങളെ കൈകാര്യം ചെയ്തുകൊള്ളും. ദൈവത്തിൻ്റെ വേലയെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവരെ ദൈവം നോക്കിക്കൊള്ളും. ദൈവം അതിൽ ഇടപെടണമെങ്കിൽ നാം തന്നെ ആ കാര്യം ചെയ്യാതെ ദൈവത്തിൽ അത് ഭരമേൽപ്പിക്കുക എത്ര വേണ്ടത്. അതാരുമായിക്കൊള്ളട്ടെ, ഒരു മനുഷ്യനും നമ്മുടെ ശത്രു ആയിരിക്കാൻ പാടില്ല. പ്രതികാരം ദൈവത്തിനുള്ളതാണ്. താങ്കളുടെ പ്രശ്നത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുക. അപ്പോൾ താങ്കളെ ഉപദ്രവിച്ച വ്യക്തിക്ക് എന്തെങ്കിലും നന്മ ചെയ്യുവാൻ താങ്കൾക്ക് കഴിയും. അതല്ലേ വേണ്ടത്? അതല്ലേ നല്ലത്? 11 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു, വാവിഷ്ഠാനക്കാരൻ ഭൂമിയിൽ നിലനിൽക്കയില്ല, സാഹസക്കാരനെ അനർത്ഥം നായാടി ഉന്മൂലനാശം വരുത്തും. യഹോവ പീഡിതന്റെ വ്യവഹാരവും ദരിദ്രന്മാരുടെ ന്യായവും നടത്തും എന്ന് ഞാൻ അറിയുന്നു. അതെ, നീതിമാന്മാർ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യും, നേരുള്ളവർ നിന്റെ സന്നിധിയിൽ വസിക്കും. വിശ്വാസ വഴി നാം ഉപേക്ഷിക്കാതിരുന്നാൽ വിജയം സുനിശ്ചിതമാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ എന്ന് 1 യോഹന്നാൻ 5:4 നാം വായിക്കുന്നു. ദുഷ്ടനാവ് നിലനിൽക്കുവാൻ പോകുന്നില്ല. കള്ളം അവസാനം വെളിച്ചത്ത് വരും. പിശാച് ആദി മുതൽ ഒരു കള്ളനായിരുന്നു. അവൻ്റെ അനുഗാമികളായ അനേകം ആളുകൾ അവൻ്റെ മാതൃക പിൻപറ്റി ഇന്നും ചുറ്റുപാടും ഓടി നടക്കുന്നുണ്ട്. ഒരിക്കൽ അവരെല്ലാം കള്ളന്മാരായി വെളിപ്പെടും. അതുകൊണ്ട് നാം ആ കൂട്ടത്തിലായിത്തീരുവാൻ ഒരിക്കലും ഇടയാകരുത്. 141 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ദുഷ്ടനിൽ നിന്ന് വിടുവിക്കപ്പെടുന്നതിനുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനം. ഇത് ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ്. ദാവീദിന്റെ വ്യക്തിപരമായ ജീവിതവുമായി ഇതിന് ബന്ധമുണ്ട്. നമുക്ക് അറിയാൻ പാടില്ലാത്ത ഏതോ പ്രത്യേക അനുഭവത്തിൽ നിന്നുയരുന്നതാണ് ദാവീദിന്റെ ഈ പ്രാർത്ഥന. ശൗലിന്റെ അടുത്തു നിന്ന് ഓടിപ്പോയ ആ സമയത്തായിരിക്കാം ദാവീദ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത്. 1-2 വാക്യങ്ങളിൽ, യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ അടുക്കിലേക്ക് വേഗം വരണമേ. ഞാൻ നിന്നോട് അപേക്ഷിക്കുമ്പോൾ എൻ്റെ അപേക്ഷ കേൾക്കണമേ. എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. ദാവീദ് പ്രാർത്ഥനയുമായി ഒരു സ്നേഹബന്ധത്തിലായിരുന്നു എന്ന് ഒരു വ്യാഖ്യാതാവ് പറഞ്ഞിട്ടുണ്ട്. ദാവീദ് ഒരു വലിയ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. പ്രാർത്ഥന സുഗന്ധ ധൂപം പോലെയാകുന്നു എന്ന് അവൻ സൂചിപ്പിക്കുന്നു. ഇന്ന് നാം ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുമ്പോൾ ആ പ്രാർത്ഥന മഹാപുരോഹിതനായ അഹരോൻ തങ്കം കൊണ്ടുള്ള യാഗപീഠത്തിന്മേൽ സുഗന്ധം തളിക്കുമ്പോൾ സമാഗമന കൂടാരത്തിൽ നിന്ന് ഉയർന്നിരുന്ന സുഗന്ധ ധൂപം പോലെയാകുന്നു. എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായി തീരട്ടെ. എന്നാൽ ആ പ്രാർത്ഥന ധൂപമായി തീരണമെന്നുണ്ടെങ്കിൽ അത് അനുസരണ ജീവിതത്തിൻ്റെ പിൻബലമുള്ള പ്രാർത്ഥനയായിരിക്കേണ്ടത് അത്രേ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും, ഉത്തരം നൽകുകയും ചെയ്യണമെന്ന് നാം പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നാം അവനോട് അനുസരണമുള്ള ജീവിതം നയിക്കേണ്ടത് ആവശ്യമാകുന്നു എന്ന് നമ്മുടെ കർത്താവായ യേശു വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കാമെന്നും ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ആരാധനയ്ക്ക് നാം പ്രതീക്ഷിക്കുന്നതൊക്കെ നൽകി നമ്മെ അനുഗ്രഹിക്കുമെന്നുമുള്ള ഒരു തെറ്റായ ചിന്തയാണ് ഇന്ന് അനേകർക്കുമുള്ളത്. നമ്മുടെ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളുമെന്ന്. അതേ സുഹൃത്തെ, താങ്കളുടെ പ്രാർത്ഥനയ്ക്കും ദൈവം ഉത്തരം നൽകണമെന്ന് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ താങ്കൾ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കണം, അവനോട് അനുസരണമുള്ള വ്യക്തിയായിരിക്കണം. നാം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം എന്നത് ശരി തന്നെ, അതോടൊപ്പം തന്നെ അതിനനുസൃതമായ അനുസരണമുള്ള ജീവിതത്തിൻ്റെ പിൻബലവും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമത്രേ. ദാവീദ് പറയുന്നത് ഇതാണ് മൂന്നാം വാക്യത്തിൽ, യഹോവേ എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി, എൻ്റെ അധരദ്വാരം കാക്കണമേ. ദാവീദ് പറയുകയാണ്, യഹോവേ എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തണം, എൻ്റെ വാക്കുകളും ജീവിതവും പരസ്പര വിരുദ്ധമായിരിക്കാൻ അനുവദിക്കരുതേ. തിക്താനുഭവത്തിൽ കൂടിയാണ് ദാവീദ് ഈ പാഠം പഠിച്ചത്. നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഞായറാഴ്ച ഒരു ജീവിതവും തിങ്കളാഴ്ച മറ്റൊരു ജീവിതവും നാം ജീവിക്കുവാൻ പാടില്ല. നാം പ്രാർത്ഥിക്കേണ്ടത് കർത്താവേ അങ്ങനെ ജീവിക്കുവാൻ ഇടയാകരുതേ എന്നായിരിക്കണം. നാം 4-5 വാക്യങ്ങളിൽ കാണുന്നു, ദുഷ്പ്രവൃത്തിക്കാരോടുകൂടെ ദുഷ്പ്രവൃത്തികളിൽ ഇടപെടുവാൻ എൻ്റെ ഹൃദയത്തെ ദുഷ്കാര്യത്തിന് ചായ്ക്കരുതേ, അവരുടെ സ്വാദുഭോജനം ഞാൻ കഴിക്കുകയും വരുതേ. നീതിമാൻ എന്നെ അടിക്കുന്നത് ദയ, അവനെന്നെ ശാസിക്കുന്നത് തലക്കെണ്ണ, എൻ്റെ തല അതിനെ വിലക്കാതിരിക്കട്ടെ. ഇനി അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥനയേ ഉള്ളൂ. ഈ ദുഷ്ടലോകത്തിൽ വേല ചെയ്ത് ജീവിക്കുന്ന അനേകം ആളുകളുണ്ട്. ഓരോ ദിവസവും അവർ ദുഷ്ടതയുമായി തൊട്ടുരുമിയാണ് മുൻപോട്ട് പോകുന്നത് എന്നത് തർക്കമറ്റ കാര്യമത്രേ. എന്നാൽ പഴഞ്ചൊല്ല് പറയുന്നത് പോലെ വള്ളം ആഴിയിലായിരിക്കേണ്ടതാണ്. എന്നാൽ ആഴി വള്ളത്തിലായിത്തീരുന്നത് അപകടകരമായ സംഗതിയാകുന്നു എന്ന്. ഒരു മനുഷ്യൻ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകക്കാരനെ പോലെ പ്രവർത്തിക്കുകയും ആഴ്ച മുഴുവൻ പിശാചിൻ്റെ മകനെപ്പോലെ ജീവിക്കുകയും ചെയ്താൽ ഞായറാഴ്ച ദിവസം സ്വർഗസ്ഥനായ പിതാവ് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുവാൻ കഴിയില്ല. മനുഷ്യരായ നാം ചെയ്യില്ലല്ലോ ഇല്ലേ. 8-10 വാക്യങ്ങൾ നോക്കിക്കാട്ട്, കർത്താവായ യഹോവേ എൻ്റെ കണ്ണ് നിങ്കലേക്കാകുന്നു, ഞാൻ നിന്നെ ശരണമാക്കുന്നു, എൻ്റെ പ്രാണനെ തൂക്കിക്കളയരുതേ. അവർ എനിക്ക് വെച്ചിരിക്കുന്ന കണിയിലും ദുഷ്പ്രവൃത്തിക്കാരുടെ കുടുക്കുകളിലും അകപ്പെടാതെ വണ്ണം എന്നെ കാക്കണമേ. ഞാൻ ഒഴിഞ്ഞു പോകുമ്പോഴേക്ക് ദുഷ്ടന്മാർ സ്വന്ത വലകളിൽ അകപ്പെടട്ടെ. ദുഷ്ടന്റെ കെണിയിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നു. നമ്മെ കുടുക്കിൽ പെടുത്തുവാൻ പിശാച് എല്ലാ സമയവും പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കും. അതിനുവേണ്ടി അവൻ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുന്നു. നിർഭാഗ്യവശാൽ അവൻ്റെ ചില കെണികൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. കൊരിന്തിലെ ജഡീകരായ വിശ്വാസികളോളം പോലും നാം ബുദ്ധിമാന്മാരല്ല എന്ന് തോന്നുന്നു. അവരോട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് നാം അവൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലോ എന്നാണ്. നമ്മൾ ചിലർക്ക് സാത്താൻ്റെ തന്ത്രങ്ങൾ യാതൊന്നും തന്നെ അറിയാൻ പാടില്ലാത്തവരാണ്. ദുഷ്ട മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടതിനും നമ്മുടെ പ്രാർത്ഥനകൾ ശക്തിയുള്ള പ്രാർത്ഥനകളായി തീരേണ്ടതിനും വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.